ഫീബ ഓൺലൈൻ മലയാളം ലൈവ് ശ്രദ്ധിക്കാൻ തയ്യാറായതിന് നന്ദി. ഫെബ്രുവരി മാസം 13-ാം തീയതി ലോക റേഡിയോ ദിനമായി ലോകമെമ്പാടും ആഘോഷിക്കുന്നു. പൊതുജനങ്ങളുടെ ഇടയിലും മാധ്യമങ്ങളിലും റേഡിയോയുടെ പ്രാധാന്യത്തെപ്പറ്റിയാണ് ഈ ദിവസം നാം ചർച്ച ചെയ്യുന്നത്. നമുക്കറിയാം, നമ്മുടെ ഗ്രാമത്തിലെ ആളുകൾ പലപ്പോഴും എഴുന്നേറ്റ് കൊണ്ടിരുന്നത് പ്രഭാതഭേരിയും റേഡിയോയുടെ വാർത്താ ട്യൂണുമൊക്കെ കേട്ടുകൊണ്ടായിരുന്നു. ഇന്നും നാം ആ ഒരു അനുഭവങ്ങളൊക്കെ ഓർക്കുമ്പോൾ ഒരു നൊസ്റ്റാൾജിയ നമുക്ക് ഉണ്ടാകാറുണ്ട്. പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ ആ ഒരു തിരിഞ്ഞുനോട്ടം ഉണ്ടാകാറുണ്ട്. എല്ലാ കാലത്തും റേഡിയോയ്ക്ക് അതിൻ്റെതായ ഒരു തനതായ വ്യക്തിമുദ്ര ഉണ്ടായിരുന്നു എന്നത് വളരെ യാഥാർത്ഥ്യമാണ്. ലോകത്തിലെ ഏറ്റവും വലിയ ഒരു മാധ്യമ ശൃംഖലയാണ് റേഡിയോ എന്ന് പറയുന്നത്. ഇന്ന് നമ്മോടൊപ്പം ഈ റേഡിയോ ദിനത്തിൽ വളരെ പ്രധാനപ്പെട്ട ഓൾ ഇന്ത്യ റേഡിയോയുടെ ഏറ്റവും പ്രധാന ഘടകമായിരുന്ന ബിജു മാത്യു സാർ നമ്മോടൊപ്പം ജോയിൻ ചെയ്തിട്ടുണ്ട്. ഓൾ ഇന്ത്യ റേഡിയോ അസിസ്റ്റന്റ് പ്രോഗ്രാം ഡയറക്ടറായി ഹെഡായിരുന്ന സാറ് ഇന്ന് ഇന്നത്തെ ഈ ഫീബ ഓൺലൈൻ റേഡിയോയുടെ ഈ ലൈവിലേക്ക് സാറിനെ സ്വാഗതം ചെയ്യുന്നു. താങ്ക് യു ഞങ്ങളോടൊപ്പം ജോയിൻ ചെയ്തതിന്. സാറിനെ പറ്റി പറയുകയാണെങ്കിൽ ഒത്തിരി അധികം കാര്യങ്ങൾ പറയാനുണ്ട്. റേഡിയോ ശ്രോതാക്കളുടെ എല്ലാം വളരെ ഇഷ്ടപ്പെട്ട പല പ്രോഗ്രാമുകളും ഡിസൈൻ ചെയ്യുവാൻ, ഓൾ ഇന്ത്യ റേഡിയോയിലെ പല പ്രോഗ്രാമുകൾക്കും അതിന് വ്യത്യസ്തത ഉണ്ടാക്കുവാൻ സാറിന്റെ കാലഘട്ടം എല്ലാവരും എക്കാലവും ഓർത്തിരിക്കുന്ന ഒന്നാണ്. വളരെയധികം പ്രത്യേകിച്ച് റേഡിയോ ഡോക്യുമെന്ററീസിന്റെ ഒരു വലിയ ശൃംഖല തന്നെ സാറിനുണ്ട്. ഏഷ്യ പെസഫിക് ബ്രോഡ്കാസ്റ്റിംഗിന്റെ വളരെ അവാർഡുകൾ, ഒന്ന് പറഞ്ഞ എനിക്ക് ഒത്തിരി അവാർഡുകൾ പറയാനുണ്ട്. അതിന്റെ ഓരോ പല അവാർഡുകളും സാറ് നേടിയിട്ടുണ്ട്. അതൊക്കെ ഇന്ത്യക്ക് അല്ലെങ്കിൽ കേരളത്തിന് അഭിമാനമാണ്. സാറിന്റെ എല്ലാ പ്രവർത്തനങ്ങളെയും റേഡിയോയിലൂടെ അനേകരുടെ ജീവിതത്തെ സ്വാധീനിച്ച പ്രോഗ്രാമുകളെ ഓർക്കുന്നു. താങ്ക് യു സോ മച്ച്. ഇന്നത്തെ ഈ റേഡിയോ ലൈവിൽ ഫെബ്രുവരി 13-ാം തീയതിയാണ് റേഡിയോ ഡേ ആയിട്ട് അല്ലെ റേഡിയോ ദിവസമായിട്ട് നമ്മൾ ആഘോഷിക്കുന്നത്. എന്തൊക്കെയാണ് സാറിന്റെ മനസ്സിലേക്ക് റേഡിയോ ദിനത്തിൽ വരുന്നത്?
കുട്ടിക്കാലം തൊട്ടേ കേട്ട് ശീലിച്ച ഒരു മാധ്യമമാണ് റേഡിയോ എന്ന് പറയുന്നത്. നമ്മള് പത്രമാധ്യമങ്ങൾ ആദ്യത്തെ ഇലക്ട്രോണിക് മാധ്യമമാണ് റേഡിയോ എന്ന് പറയുന്നത്.
ഓക്കെ,
റേഡിയോ ആളുകളെ സ്വാധീനിക്കുന്നു എന്ന് പറയുന്നത് പണ്ടുകാലത്തല്ല, ഇപ്പോഴും ആളുകളെ സ്വാധീനിച്ചുകൊണ്ടിരിക്കുന്നു. റേഡിയോ എത്ര ടെക്നോളജിക്കൽ മാറ്റങ്ങൾ ലോകത്തുണ്ടായിക്കൊണ്ടിരുന്നാലും അതിനോട് ചേർന്ന് റേഡിയോ മുന്നേറുന്നു എന്നുള്ളതാണ്. ഇപ്പൊ ഓൺലൈൻ റേഡിയോയിലേക്ക് ഇന്റർനെറ്റിന്റെ ഒരു കടന്നുകയറ്റം വന്നപ്പോൾ റേഡിയോ ഓൺലൈൻ റേഡിയോ ആയി മാറി. മൊബൈലിന്റെ ഒരു കടന്നുകയറ്റം വന്നപ്പോൾ മൊബൈൽ ആപ്പുകളിലൂടെ റേഡിയോ കേൾക്കാൻ തുടങ്ങി. റേഡിയോയുടെ ആ ടെക്നോളജി, ഈ ടെക്നോളജിക്കൽ ഡെവലപ്മെന്റിനൊപ്പം വളരെ ഈസി ആയിട്ട് അഡാപ്റ്റ് ചെയ്ത് മുന്നോട്ട് പോകുന്നത് തന്നെയാണ് ഇതിന്റെ പോപ്പുലാരിറ്റി നമ്മൾ വെളിവാക്കുന്നത്. ആളുകൾ കേൾക്കാനുള്ളത് കൊണ്ടാണല്ലോ ആ ഒരു ഡെവലപ്മെന്റിനും കൂടെ ഈ ശാസ്ത്രജ്ഞന്മാർ ശ്രമിക്കുകയും അതിനെ റേഡിയോ പ്രവർത്തകർ ശ്രമിക്കുകയും ചെയ്യുന്നത്. അപ്പം ഒരു കാലത്തും റേഡിയോയുടെ ഒരു സ്വീകാര്യതയ്ക്ക് കോട്ടം വന്നിട്ടില്ല. അതായത് എഫക്റ്റീവ്നെസ് കൊണ്ട് തന്നെയാണ്. ഒരുപാട് കാര്യങ്ങളുണ്ട് റേഡിയോ എന്തുകൊണ്ട് പോപ്പുലർ ആവുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ അരമണിക്കൂറല്ലേ നമുക്ക് വേണമെങ്കിൽ ദിവസങ്ങളോളം
സംസാരിക്കാം.
വളരെ എളുപ്പം ആക്സസ് ചെയ്യാവുന്ന, ചെലവ് കുറഞ്ഞ രീതിയിൽ ആക്സസ് ചെയ്യാവുന്ന, എവിടെയും കൊണ്ടുപോകാവുന്ന, എപ്പോഴും കൂടെ കൊണ്ടുപോകാവുന്ന, മറ്റേത് ജോലി ചെയ്യുന്നതിനൊപ്പം കേൾക്കാൻ സാധിക്കുന്ന, എൻ്റർടൈൻ ചെയ്യുകയും എഡ്യൂക്കേറ്റ് ചെയ്യുകയും ഇൻഫോം ചെയ്യുകയും ചെയ്യുന്ന ഒരു ആത്മസുഹൃത്തിനെ പോലെ പെരുമാറുന്ന ഒരു മാധ്യമം. അതുകൊണ്ടാണ് റേഡിയോ എക്കാലവും പോപ്പുലറായി ജനമനസ്സിൽ നിൽക്കുന്നത്.
എനിക്ക് തോന്നുന്നു സാറ് അത് പറഞ്ഞു. 2024 റേഡിയോ വേൾഡ് റേഡിയോ ഡേയുടെ തീമാണ് ഇൻഫോർമിങ് എന്റർടൈനിങ് ആൻഡ് എഡ്യൂക്കേറ്റിംഗ്. തീർച്ചയായിട്ടും
ഒരു 100 കാലം ഇത് ചെയ്തു എന്നാണ് ആ തീം പറയുന്നത്.
സെഞ്ചുറി.
നേരത്തെ പറഞ്ഞതുപോലെ ഈ കഴിഞ്ഞ 100 റേഡിയോ ചെയ്തതിന്റെ കാര്യങ്ങൾ മറന്നു പോകാതെ ഈ കാലഘട്ടത്തിൽ അത് ഓർത്തിരിക്കണം എന്ന് റേഡിയോ പ്രവർത്തകരെയും ശ്രോതാക്കളെയും ഒരേപോലെ ഓർമ്മിപ്പിക്കുന്ന ഒരു തീമാണിത്.
ഓക്കേ,
ഡേ മുന്നോട്ട് വരുന്നത്.
തീർച്ചയായിട്ടും റേഡിയോയുടെ ആധികാരികത മറ്റെല്ലാ മാധ്യമങ്ങളെക്കാളിലും നമുക്ക് എപ്പോഴും ആശ്രയിക്കാവുന്ന ഒരു വാർത്തകളാണെങ്കിൽ നമുക്ക് വിശ്വസിക്കാൻ പറ്റുന്നതാണ് അല്ലേ? അതാണ് റേഡിയോയുടെ എനിക്ക് തോന്നുന്നു കുറച്ചുകൂടെ അതിന്റെ ഒരു ആധികാരികത നൽകുന്നത്.
മായം ചേരാത്ത ഈ വലിയ ആലങ്കാരികതയില്ലാതെ നേരിട്ട് ജനങ്ങളിലേക്ക് ഉള്ള കാര്യം ഉള്ളതുപോലെ പറയുക എന്നുള്ളതാണ് റേഡിയോയിൽ ഇവിടെ സംഭവിക്കുന്നത്. ഈ അനാവശ്യമായ പുകഴ്ത്തലുകളോ അനാവശ്യമായ വെച്ചുകെട്ടലുകളൊന്നുമില്ലാതെ സത്യം പറയുന്ന പോലെ സിമ്പിളായിട്ട് റേഡിയോയുടെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് സിമ്പിൾ ലാംഗ്വേജ് ഉപയോഗിക്കുന്നുള്ളതാണ്. കേൾക്കുമ്പോൾ അയക്ക് മനസ്സിലാകത്തുള്ളൂ. ഒരു കട്ടികളുടെ വാക്ക് പറഞ്ഞാൽ പോയി ഡിക്ഷണറി നോക്കി അർത്ഥം നോക്കി വരുമ്പോൾ കുറെ റേഡിയോ മുന്നോട്ട് പോയി. അതുകൊണ്ട് റേഡിയോയുടെ ഞങ്ങളെ എല്ലാ റേഡിയോ പ്രവർത്തകരും മുന്നോട്ട് വരുന്നവരോടെല്ലാം പറയുന്നത് സിമ്പിൾ ലാംഗ്വേജിൽ സംസാരിക്കാൻ പഠിക്കുന്നുള്ളതാണ്. വളരെ പെട്ടെന്ന് ആളുകൾക്ക് മനസ്സിലാവണം. അതുകൊണ്ടുകൂടിയാണ് ഇത് റേഡിയോയ്ക്ക് റേഡിയോയുടെ ഒരു പെട്ടെന്ന് ഒരു ഇപ്പൊ ഒരു പത്രം അല്ലെങ്കിൽ മാസികയാണെങ്കിൽ നിങ്ങൾക്ക് രണ്ടോ മൂന്നോ പ്രാവശ്യം അവിടെ ഇരുന്ന് വായിച്ചതിന്റെ അർത്ഥം മനസ്സിലാക്കാൻ സാധിക്കും. പക്ഷെ ഒരു റേഡിയോ പ്രോഗ്രാം കേട്ടോണ്ടിരിക്കുമ്പോൾ നമ്മളിപ്പോ കേട്ടോണ്ടിരിക്കുന്ന ഒരാളോട് നമ്മൾ വളരെ ജാർഗൻസ് ഉപയോഗിച്ച് സംസാരിച്ചു കഴിഞ്ഞാൽ ഒന്നേ ഒരു നിർത്തും, അല്ലെങ്കിൽ അവര് അത്ര ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ ഡിക്ഷണറി എടുത്ത് അർത്ഥം നോക്കിട്ട് വരുമ്പോഴത്തേക്കിന് നമ്മൾ
കാര്യങ്ങൾ പറഞ്ഞു
കഴിയും. സിമ്പിൾ ലാംഗ്വേജസ്, ചെറിയ ചെറിയ സെന്റൻസസ്, കോമയിട്ട് കോമയിട്ട് പോകുന്ന ഒരു ശീലം റേഡിയോ പ്രവർത്തകർക്കില്ല. പറയാനുള്ളത് ചെറിയ സിമ്പിൾ ആയിട്ട് പറയുക.
ഓക്കെ, വളരെ സിമ്പിളാണ്, വളരെ ലളിതമായിട്ടുള്ള ഭാഷ. ഏത് വ്യക്തിക്കും, കൊച്ചു കുഞ്ഞിനും അത് പ്രായമായവർക്കും ഒരു മിഡിൽ ഏജിലുള്ള ആൾക്കാർക്കും ഒരുപോലെ മനസ്സിലാകുന്ന ഭാഷയാണ്. ചിലപ്പോഴൊക്കെ ഇന്റർവ്യൂ ഒക്കെ റേഡിയോ ഇന്റർവ്യൂ കേൾക്കുമ്പോൾ വളരെ പ്രൊഫഷണലായിട്ട് അപ്പം ഉള്ള ആളുകൾക്ക് അവർക്ക് ആ ഇന്റർവ്യൂവിൽ പങ്കെടുക്കുമ്പോൾ പല കാര്യങ്ങളും സാധാരണ ഭാഷയിൽ, ലളിതമായ ഭാഷയിൽ പറഞ്ഞു കൊടുക്കാൻ വളരെ ബുദ്ധിമുട്ടായിട്ട് വരാറുണ്ട്. നമ്മൾ പല മാധ്യമങ്ങളിൽ കാണാറുണ്ട്. എന്നാൽ റേഡിയോയിൽ കേൾക്കുന്ന പല കാര്യം നമ്മളോട് സംസാരിക്കുന്ന പോലെയാണ് കേൾക്കുന്നത്. നമ്മൾ ഒരു സുഹൃത്ത് ആയിട്ടാണ് റേഡിയോയെ പലരും കാണുന്നത്. എനിക്ക് തോന്നുന്നു കാഴ്ചയ്ക്ക് സ്വാധീനമില്ലാത്ത ആളുകൾ അവരുടെ ഒരു സുഹൃത്താണ് റേഡിയോ. എപ്പോഴും അവരുടെ കൂടെ നടക്കുന്ന, സാറ് പറഞ്ഞ പോലെ അവർ മാത്രമല്ല എന്ത് തൊഴിൽ ചെയ്താലും നമ്മുടെ അടുത്ത് റേഡിയോ ഓൺ ആക്കി വെച്ച് അതിനൊരു പ്രോത്സാഹനമായിരിക്കും. അതുകൊണ്ട് ആളുകളുടെ
സ്ഥിരം കാണുന്നതാണ്. കടകളിലൊക്കെ അവർ ജോലി ചെയ്തോണ്ടിരിക്കുന്നതിന്റെ കൂട്ടത്തിൽ ഇപ്പൊ ഒരു ടി വി ഓൺ ചെയ്ത് വെച്ചാൽ അതിന്റെ മുമ്പ് കട കച്ചവടം നടക്കത്തില്ല, അല്ലെ? അവരുടെ ജോലി നടക്കത്തില്ല. അതേസമയം റേഡിയോ ഒരിടത്ത് തരുന്ന ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നതിന് അവർക്ക് കേൾക്കുന്നതിനോടൊപ്പം തന്നെ അവരുടെ ജോലിയിൽ അവർക്ക് വ്യാപൃതരാവാൻ സാധിക്കും.
ഓക്കെ, മറ്റ് മാധ്യമങ്ങളെ പറ്റി പറയുമ്പോൾ അത് നമ്മളെ ചിന്തിപ്പിക്കത്തില്ല. നമ്മളെ കൂടുതൽ എല്ലാം ദൃശ്യമാധ്യമങ്ങൾ അത് കണ്ടു കഴിഞ്ഞ് ഇനി വേറെ ചിന്തിക്കാനോ? പക്ഷെ റേഡിയോയിൽ കേൾക്കുന്ന പല നാടകങ്ങളും പല വാക്കുകളും ഒക്കെ ആ വ്യക്തി ഇറങ്ങി നടന്നു പോകുന്നു എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ അവരുടെ കൂടെ നടക്കുന്നതായിട്ട് തോന്നുന്നു. അതുകൊണ്ടാണോ റേഡിയോ എന്ത് എങ്ങനെയാണ് അങ്ങനെ ഒരു മനസ്സിലേക്ക് വരാൻ പറ്റുന്ന, ഓരോരുത്തരുടെ മനസ്സിലേക്ക് വരാൻ പറ്റുന്ന വാക്കുകൾ?
റേഡിയോ ഈസ് ദി തിയേറ്റർ ഓഫ് ദി മൈൻഡ് എന്നാ പറയുന്നത്. റേഡിയോ ഒരു കഥാപാത്രം, ഒരു നാടകത്തിലെ ഒരു കഥാപാത്രം ആ കഥാപാത്രത്തെ അവതരിപ്പിക്കുമ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്ന ശ്രോതാവിന്റെ മനസ്സിൽ ഒരു ചിത്രം ആ ശ്രോതാവാണ് വരയ്ക്കുന്നത്. നമുക്കറിയാവുന്ന ഒരാളായിരിക്കും ഒരു പക്ഷെ ആ രൂപഭാവങ്ങളോടുകൂടി ചിന്തിക്കുന്നത്. അപ്പം അത് കുറെ കൂടെ മനസ്സിൽ പതിയും.
ഓക്കെ,
ഒരു സിനിമയിലോ ഒരു ടെലിവിഷൻ ഡോക്യുമെന്ററിയിലോ കാണുന്ന ഒരു കഥാപാത്രത്തെ നമ്മൾ അതിൽ അവർ കംപ്ലീറ്റ് കൂടുതൽ സജഷൻസ് തരികയാണ്, ഇന്ന ആളാണ് ആ കഥാപാത്രം. ഇവിടെ അതില്ല, ഇവിടെ നമ്മൾ ഹിന്ദിയാണ്. അത് നമ്മുടെ ശ്രോതാവിന്റെ മനസ്സിൽ വരയ്ക്കുകയാണ്. അത് കുറെ കൂടെ ആഴത്തിൽ പതിയുന്നുണ്ട്. അത്
കേൾക്കുന്ന നാല് ശ്രോതാവിന്റെ മനസ്സിൽ നാല് ചിത്രങ്ങളായിരിക്കാം.
അവരവരുടേതായ ഒരു സിറ്റുവേഷനിൽ നിന്നുകൊണ്ട് അവരുടെ സാഹചര്യങ്ങൾക്കനുസരിച്ച് അതിനെ വിലയിരുത്തിക്കൊണ്ട് അത് ഓട്ടോമാറ്റിക് ആയിട്ട് അവരുടെ മനസ്സിൽ അവരുടെ രീതിയിലാണ് പതിയുന്നത്. അപ്പൊ അത് അവിടെ കുറെ കൂടെ ഹൃദയസ്ഥമാവുകയും അത് അവർ കുറെ കൂടെ അവരെ ഐഡന്റിഫൈ ചെയ്യുകയും ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ഈ നമ്മളൊരു റീകോളിംഗ് കപ്പാസിറ്റി മീഡിയയുടെ നടത്തുമ്പം ഏറ്റവും മുന്നിൽ വരുന്ന റേഡിയോ പ്രോഗ്രാംസ് ആണ്. കാര്യം തിരിച്ച് റീകോൾ ചെയ്യാൻ ഇത് കുറെ കൂടെ ആഴത്തിൽ പതിയുന്നുണ്ട് അവരുടെ മനസ്സിലേക്ക്. അപ്പം മറ്റേതിനേക്കാളും കുറച്ചുകൂടെ ഇപ്പൊ ഒരു ടി വി ന്യൂസ് റീഡർ വായിക്കുമ്പോൾ ഒരു പക്ഷെ അവരുടെ സാരി അവരുടെ കാതിലാടുന്ന കമ്മലൊക്കെ നോക്കിപ്പോയി എന്ന് നമുക്ക് വ്യൂവറിനെ കുറ്റം പറയാനൊക്കെ ഇല്ല. അപ്പം പക്ഷെ ഇവിടെ അതില്ല, ശബ്ദം മാത്രമാണ് കേൾക്കുന്നത്. അപ്പൊ അതിലെ ശബ്ദത്തിന്റെ ഒരുതിലൂടെ അവരാ അവരെന്താണോ പറയുന്ന ആ കണ്ടന്റിലേക്കാണ് അട്രാക്ട് ചെയ്യുന്ന ആള്. അതുകൊണ്ട് വോയിസ് മോഡുലേഷൻ എന്ന് പറയുന്നു. നമ്മൾ ആ വോയിസ് മോഡുലേറ്റ് ചെയ്ത് ലിസണറെ പിടിച്ചിരുത്തി ിലേക്ക് ഈ ഇൻഫർമേഷൻ പാസിംഗ് ആണ് ചെയ്യുന്നത്. ഇപ്പോൾ ഒരു മരണ വാർത്ത പറയുന്നതും ഒരു ക്രിക്കറ്റ് കളി വിജയിച്ചത് പറയുന്നതും ഒരു പൊളിറ്റിക്കൽ ന്യൂസ് പറയുന്നതും ഒരേ ടോണിലല്ല, ഒരേ വോയിസ് മോഡുലേഷനിലല്ല. ശ്രദ്ധിച്ചു നോക്കിയാൽ അറിയാം, ചെറിയൊരു ചേഞ്ച് ഈ ന്യൂസിലൂടെ വരുത്തും. അവിടെയാണ് ഒരു ബ്രോഡ്കാസ്റ്ററുടെ ഒരു വ്യത്യാസം എന്ന് പറയുന്നത്. ചെറിയ നാടകത്തിന് മാത്രമല്ല, അല്ലാതുള്ള പ്രസന്റേഷനിൽ പോലും ചെറിയ തോതിൽ മോഡുലേറ്റ് ചെയ്ത് അതിന് സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു വോയിസ് മോഡുലേഷൻ കൊടുത്താണ് ഈ കാര്യങ്ങൾ പറയുന്നത്. അപ്പൊ അത് അവരുടെ മനസ്സിലേക്ക് കുറെ കൂടെ പതിയാൻ അത് സഹായിക്കും. അവർക്കാവും ഈ പറഞ്ഞ പോലെ അവരത് ഐഡന്റിഫൈ ചെയ്ത് ഒരു കമ്പാനിയൻ കൂടെ നടന്ന് പറഞ്ഞു തരുന്ന ഒരു ഫീൽ.
ഓക്കെ, ശരിക്കും ഇൻഫർമേറ്റീവ് ആണ്. പല കാര്യങ്ങളും നമ്മളെ ഇൻഫോം ചെയ്യുകയും നമ്മളെ അതുപോലെ എന്റർടൈൻ ചെയ്യും, നമ്മളെ കൂടുതൽ സന്തോഷമുണ്ടാക്കുകയും അതുപോലെ നമുക്ക് പല കാര്യങ്ങൾ പഠിപ്പിക്കുകയും ചെയ്യുന്നു എന്നതാണ്. അത് ഈ പറഞ്ഞ കാര്യങ്ങളിലൊക്കെ യാഥാർത്ഥ്യമാണ്.
റേഡിയോ കോൺസെപ്റ്റ് റേഡിയോയിൽ പരീക്ഷിച്ചു നോക്കിയതാണ്. അതെന്ന് പറഞ്ഞാൽ ഒരു രണ്ട് കഥാപാത്രം, രണ്ടേ രണ്ട് കഥാപാത്രങ്ങൾ ഒരു 3 മിനിറ്റിനകത്ത് ഒരു സോഷ്യൽ ഇഷ്യൂ ഡിസ്കസ് ചെയ്ത് വളരെ സെറ്റാറിലൂടെ ആ സോഷ്യൽ ഇഷ്യൂവിലേക്ക് ആളുകളുടെ ശ്രദ്ധ കൊണ്ടുവരിക എന്നുള്ള ഒരു തീമായിരുന്നു. അത് ഡെയിലി ആയിരുന്നു, ഭയങ്കര ചലഞ്ചിങ് പരിപാടിയായിരുന്നു. എല്ലാ ദിവസവും ഒരു പ്രോഗ്രാം ചെയ്യണം, എല്ലാ ദിവസവും തീം ഉണ്ടാവണം, എല്ലാ ദിവസവും അത് ആപ്റ്റ് ആയിരിക്കണം, അത് റിലവൻ്റ് ആയിരിക്കണം, അതാത് ദിവസത്തെ സംഭവമായിരിക്കണം. അപ്പോൾ ഒരു 3 മണി കഴിയുമ്പോഴത്തേക്കിന് ഈ രണ്ട് കഥാപാത്രത്തെ ആയിട്ട് സ്റ്റുഡിയോയിൽ പോയിരുന്നു, അവിടെ നിന്ന് എഴുതി അവരെ കൊണ്ട് റെക്കോർഡ് ചെയ്ത് അന്നേരം തന്നെ പ്രൊഡ്യൂസ് ചെയ്ത് ബ്രോഡ്കാസ്റ്റ് ചെയ്തുകൊണ്ടായിരുന്നു.
ഓക്കെ,
വലിയ ചലഞ്ച് ചെയ്യാം കണ്ടിന്യൂസ്. നമുക്ക് ഒരു ദിവസം ലീവ് എടുക്കാൻ പോലും പറ്റാത്ത പോലെ ഒരു തരം 3 കൊല്ലത്തോളം അത് അങ്ങനെ കൊണ്ടുപോയി.
കലികാലം അത് ഓരോ എപ്പിസോഡും ഓരോ ദിവസത്തെയും വ്യത്യസ്തങ്ങളായിട്ടുള്ള ചിന്തകളായിരുന്നു.
അതെ അതെ, അന്ന് നടക്കുന്ന സംഭവം, അന്ന് ഉച്ചവരെ നടന്ന സംഭവങ്ങളിൽ നിന്ന് ഏതെങ്കിലും ഒരു സംഭവം എടുത്തിട്ട് അതിനെ ഒരു ഹാസ്യത്തിലൂടെ അവതരിപ്പിക്കുക എന്നുള്ളതാണ്. ഒരു ഹസ്ബൻഡ് ആൻഡ് വൈഫാണ്, ചെല്ലപ്പൻ ചെല്ലമ്മ എന്ന് പറഞ്ഞ ഒരു കഥാപാത്രമാണ്.
ഓക്കെ,
ചെല്ലപ്പനും ചെല്ലമ്മയ്ക്ക് 2 L ഉണ്ടെന്നാണ് ഞങ്ങൾ പറയുന്നത് ഇംഗ്ലീഷ്. വളരെ പോപ്പുലർ ആയിരുന്നു, പിന്നെ വർഷങ്ങളോളം അത് കണ്ടിന്യൂ ചെയ്തു. തിരുവനന്തപുരം നിലയത്തില് അത് വർഷങ്ങളോളം അത് കണ്ടിന്യൂ. ഞാൻ ഇപ്പൊ നമ്മളൊരു ഒരു നിലയത്തിൽ നമ്മൾ സ്ഥിരമായിട്ടിരിക്കുന്നില്ല, ആളുകൾ മാറുകയാണ്.
ശരിക്കും ഈ പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട്, ആളുകൾ എഴുന്നേൽക്കുമ്പോൾ അവര് രാവിലെ പ്രഭാത വേരിയോ അല്ലെങ്കിൽ രാവിലത്തെ പ്രോഗ്രാം കേട്ടുകൊണ്ട് എഴുന്നേൽക്കുന്നു. സുഭാഷിതം കേൾക്കുന്നു, പിന്നെ മറ്റ് വാർത്തകൾ കേൾക്കുന്നു. റേഡിയോ അവരുടെ ഡൈനിങ് ഹാളിലോ അല്ലെങ്കിൽ അവരുടെ അടുക്കളയിലോ അവരുടെ ജോലി സ്ഥലത്തോ ഉണ്ടാകും, രാത്രി ഉറങ്ങുന്നത് വരെ അവരുടെ. അപ്പൊ പല തരത്തിലുള്ള ആളുകളാണ് കേൾക്കുന്നത്, കുട്ടികൾ കേൾക്കുന്നു, പ്രായമായവർ കേൾക്കുന്നു, അതുപോലെ വിവിധ ജോലികൾ ചെയ്യുന്നവർ, മീൻ പിടിക്കാൻ പോകുന്നവര് റേഡിയോ ആയിട്ട് യാത്ര ചെയ്യുന്നുണ്ട്, തയ്യൽ ജോലി ചെയ്യുന്ന ആളുകൾ അവരോടൊപ്പം റേഡിയോ വെക്കാറുണ്ട്, ഈ സ്വർണ്ണപ്പണി ചെയ്യുന്ന ആളുകൾ അവരോടൊപ്പം റേഡിയോ, പല ആളുകളും നമ്മളെ വിളിക്കുകയും സംസാരിക്കുകയൊക്കെ ചെയ്യാറുണ്ട്. പലരുടെയും ആവശ്യങ്ങൾ വ്യത്യസ്തങ്ങളാണ് അല്ലെ, അവരുടെ നീഡും അവരുടെ പ്രായം കൊണ്ടും അവരുടെ അവർക്ക് ലഭിക്കേണ്ട പല കാര്യം. എന്നാൽ എങ്ങനെയാണ് റേഡിയോ എല്ലാവരും ഒരുപോലെ തൃപ്തിപ്പെടുത്തുന്നത്, അവരുടെ ആവശ്യത്തെ അല്ലെങ്കിൽ അവർ കേൾക്കേണ്ട കാര്യത്തെ എങ്ങനെയാണ് ആ പ്രോഗ്രാമുകൾ ഡിസൈൻ ചെയ്യുന്നത്?
പല പല എലമെന്റ് ഉണ്ടായിരുന്നത്. ഒന്ന്, റേഡിയോ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാല് ടൈം കൃത്യമായി പാലിക്കും. ഇപ്പോ 6:45 രാവിലെ പ്രാദേശിക വാർത്ത തുടങ്ങുന്ന 6:45.00 അത് ഷാർപ്.6:45 തുടങ്ങിയിരിക്കും. നമ്മളൊരു മറ്റൊരു മാധ്യമത്തിൽ കാണുമ്പോൾ ഇങ്ങനെ എക്സീഡ് ചെയ്ത് അതിന്റെ എൻഡിൽ എടുത്ത പ്രോഗ്രാം തുടങ്ങി അങ്ങനെ പോകല്ല. 6:45 തുടങ്ങി 7 മണിക്ക് ആ പ്രോഗ്രാം 15 മിനിറ്റ് തീരും, അല്ലെങ്കിൽ 6:55 തീരും എന്ന് പറഞ്ഞ് ആ 10 മിനിറ്റ് 6:55 ആകുമ്പോൾ അതിന് പ്രാദേശിക വാർത്തകൾ സമാപിച്ചു എന്ന് പറയുന്നത് സിനിമ. 6:55 അടുത്ത സംസ്കൃത വാർത്ത വന്നിരിക്കും. 7 മണിക്ക് സംസ്കൃത വാർത്ത തീർന്ന് 7 മണിക്ക് അടുത്ത പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്തിരിക്കും. അപ്പൊ ജീവിതത്തിലെ ഓരോ കാര്യങ്ങൾ വാച്ച് പോയി നോക്കുക അല്ലെങ്കിൽ ക്ലോക്കിൽ പോയി നോക്കുകയോ ചെയ്യാതെ രാവിലെ മിക്കവാറും എല്ലാ വീടുകളിലും ഈ റേഡിയോ പ്രോഗ്രാമുമായിട്ട് അലൈൻ ചെയ്തിരിക്കുകയാണ്.
റേഡിയോ ക്ലോക്കാണ്,
റേഡിയോ ഒരു ക്ലോക്കായിട്ടാണ്, നേഷന്റെ ക്ലോക്ക് ഓഫ് ദ നേഷൻ എന്ന് പറയുമ്പോൾ ഓൾഡി റേഡിയോ പ്രത്യേകിച്ചും ഒരു റേഡിയോ ഒരു ക്ലോക്കായിട്ട് പ്രവർത്തിച്ചുകൊണ്ട് ഈ പ്രോഗ്രാം വെച്ചാണ് അവർ അവരുടെ കാര്യങ്ങൾ. ഇപ്പം 6:55 സംസ്കൃത വാർത്ത തുടങ്ങുമ്പോഴത്തേക്കിന് അടുപ്പയില് കല്ല് വെച്ചിരിക്കണം, ദോശ ഇടാനുള്ള കല്ല് വെച്ചിരിക്കണം, 7 2 ദോശ ചുട്ട് കഴിച്ചിരിക്കണം എന്നൊരു കണക്ക് വീട്ടമ്മമാരുടെ മനസ്സിൽ പതിഞ്ഞിട്ടുണ്ടാവും. അവർ 7:05 അടുത്ത പ്രോഗ്രാം തുടങ്ങുമ്പോഴത്തേന് മോളെ വിളിച്ചുണർത്തി സ്കൂളിൽ പോകാനായിട്ട് റെഡി ആവാൻ പറയണം. ഇങ്ങനെ അവരിങ്ങനെ അങ്ങനെ ഒരു പ്രോഗ്രാം ഞാൻ ചെയ്യുന്നുണ്ടായി. റേഡിയോ ഇല്ലാത്ത ഒരു നാൾ എന്ന് പറഞ്ഞ ഒരു ഡോക്യുമെന്ററി, അതിന് നാഷണൽ അവാർഡ് കിട്ടിയ ഒരു ഡോക്യുമെന്ററിയാണ്. അതിൻ്റെ അകത്ത് പറയുന്നത് ഒരു വീട്, ആ വീട്ടിൽ രാവിലെ അലാറം വെച്ച് രാവിലെ ഈ നമ്മുടെ സിഗ്നേച്ചർ ട്യൂൺ തുടങ്ങുമ്പം തൊട്ട്, അതായത് 5:55 ഒരു സിഗ്നേച്ചർ ട്യൂൺ ഉണ്ട് ഓൾറെഡി, അത് തുടങ്ങുമ്പോൾ മുതൽ ഈ റേഡിയോ ഓൺ ചെയ്ത് വെക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഓരോന്നും അവരിങ്ങനെ ചെയ്ത് ചെയ്ത് ഇപ്പം വാർത്തകൾ വരുന്നു, അന്നത്തെ വിശേഷങ്ങൾ അറിയുന്നു, ബസ്സുണ്ടോ, ബസ് സമരമാണോ, ഹർത്താലുണ്ടോ, വെള്ളം എവിടെയും പൈപ്പ് പൊട്ടിയിട്ടുണ്ടോ, എല്ലാം ഇനി അതനുസരിച്ചാണ് അവരിങ്ങനെ ട്യൂൺ ചെയ്ത് രാവിലെ
പോകുന്നത്.
ഈ റേഡിയോ കേടായിട്ട് ഇത് ഓൺ ആവുന്നില്ല. അതിന്റെ സെക്കൻഡ് ഹാഫ്, സെക്കൻഡ് ഹാഫ് എന്ന് പറയുന്ന ആ വീട്ടിലുണ്ടാവുന്ന ഒരു അരക്ഷിതാവസ്ഥയാണ്. ഈ റേഡിയോ ഓൺ എഴുന്നേക്കാൾ ലേറ്റ് ആവുന്നു, സ്കൂൾ ബസ് വിട്ടു പോകുന്നു, ഇങ്ങനെ ഓഫീസിൽ ലേറ്റ്, അതെല്ലാം കംപ്ലീറ്റ് ഇങ്ങനെ ഒരു അലങ്കോലമായ ആ ജീവിതം പോകുന്നതിന്റെ ഒരു ചിത്രമാണ് ആ റേഡിയോ ഇല്ലാത്ത ഒരു നാൾ എന്ന് പറഞ്ഞ് ഡോക്യുമെന്ററി ചെയ്തിരുന്നു. പക്ഷെ അത് ഒരു നമ്മളൊരു അങ്ങനെ ഉണ്ടാക്കിയൊരു ഇതല്ല. ഞങ്ങളുടെ ഒരു ലിസണർ ഒരു ദിവസം എന്നോട് ഇങ്ങനെ ഒരു ലൈവ് പ്രോഗ്രാമിൽ ഇന്ററാക്ട് ചെയ്ത് പറഞ്ഞു പറഞ്ഞു വെച്ചിട്ട് അതിനെ കുറച്ച് എന്താണ് കുറച്ചൊരു നടകീയത വരുത്തി ചെയ്ത ഒരു ഡോക്യുമെന്ററി. പക്ഷെ ഒരുപാട് ആളുകൾക്ക് ഇഷ്ടപ്പെട്ട ഒരു ഡോക്യുമെന്ററി ആയിരുന്നു. പിന്നെ അതിനകത്ത് എല്ലാവരും അവരെ ഐഡന്റിഫൈ ചെയ്യും, പല സ്ഥലങ്ങളും ഐഡന്റിഫൈ ചെയ്യും. അപ്പൊ അങ്ങനെ ഒരു ഈ ടൈമിന്റെ ഒരു ഫാക്ടർ ഉണ്ട് എൻ്റെ അകത്ത്. പിന്നീട് ഈ പറഞ്ഞതുപോലെ സിമ്പിളായിട്ടുള്ള കാര്യങ്ങൾ എല്ലാവർക്കും മനസ്സിലാവുന്ന പോലെയാണ് പറയുന്നത്. ഇപ്പം വനിതകളെ ഉദ്ദേശിച്ചുള്ളതാണെങ്കിൽ പോലും അത് മറ്റുള്ളവർ കേൾക്കുമ്പോൾ അവർക്കൊരു ഇൻഫർമേഷനാണ് എൻ്റെ അത് കിട്ടുന്നത്. ഇപ്പം വയലും വീട്ടും പ്രോഗ്രാം കൃഷിക്കാരെ ഉദ്ദേശിച്ചാണ് നമ്മൾ ആ പ്രോഗ്രാം ചെയ്യുന്നതെങ്കിലും അത് മറ്റൊരാൾ കേൾക്കുന്നതുകൊണ്ട് അവർക്കൊരു വിരസതയും ഉണ്ടാവില്ല. അതിന്റെ പ്രസന്റേഷൻ രീതി, ആ ഇൻഫോർമേഷൻ അങ്ങനെ ഹാർഡ് കോർ ആയിട്ട് ഒരു കൃഷി എടുത്ത് കിളയ്ക്കൂ എന്ന് പറഞ്ഞ അങ്ങനെ ഒരു ലൈനിലല്ല പറയാം. നമ്മളത് എല്ലാവർക്കും എല്ലാ തരത്തിലുള്ള ലിസ്ണേഴ്സും കേൾക്കുന്നുണ്ടെന്നുള്ള അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഓരോ പ്രോഗ്രാമും നമ്മൾ ചെയ്യുന്നത്. പിന്നെ സ്പെസിഫിക് ആയിട്ട് ടാർഗറ്റ് ഓഡിയൻസ് പ്രോഗ്രാംസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റേഡിയോ പ്രോഗ്രാംസിന് ഡിവിഷൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. യൂത്തിനെ അഡ്രസ്, അവർ ഫ്രീ ആവുന്ന ഒരു സമയം കണ്ടെത്തി അവർക്ക് യൂത്ത് പ്രോഗ്രാം, കുട്ടികൾ ഫ്രീ ആവുന്ന ഒരു സമയം കണ്ടെത്തി ആ സമയത്ത് ചിൽഡ്രൻസ് പ്രോഗ്രാം, അവർക്ക് അവരുടെ സ്കൂളിൽ നിന്നുള്ള കുട്ടികൾ വന്ന് പ്രസന്റ് ചെയ്യാം, മറ്റു സ്കൂളുകളിൽ പ്രസന്റ് ചെയ്യുന്ന ഇവർക്ക് കേൾക്കാം, അങ്ങനെയൊക്കെയുള്ള ഒരു പ്രോഗ്രാം. പിന്നെ വിമൻസ് പ്രോഗ്രാം, വനിതകളെ ഉദ്ദേശിച്ചുള്ള പ്രോഗ്രാം, അവർ ഉച്ച സമയത്തായിരിക്കും ഫ്രീ, ഈ ജോലിയൊക്കെ കഴിഞ്ഞിട്ട് വന്ന് കിടക്കുന്ന സമയം, വീട്ടമ്മമാരൊക്കെ വന്ന് വിശ്രമിക്കുന്ന സമയം, അവർക്കുള്ള പ്രോഗ്രാം, അങ്ങനെ അവർക്കൊക്കെ സൗകര്യപ്പെടുന്ന ഒരു സമയം കണ്ടെത്തി പ്രായമുള്ളവർക്ക് രാത്രി സമയങ്ങളിൽ, അങ്ങനെ ഒരുപാട് സ്പെഷ്യൽ ഓഡിയൻസ് പ്രോഗ്രാംസ് തന്നെയുണ്ട്.
ഓക്കെ.
അത് സാഹിത്യ പ്രോഗ്രാമുകൾ വൈകുന്നേരങ്ങളിലാണ് കൊടുക്കുന്നത്. ഇപ്പം അവരെ സാഹിത്യകാരന്മാരൊക്കെ പകലൊക്കെ അതിലേക്ക് തിരക്കുള്ള പരിപാടികളിൽ ഉൾപ്പെട്ട് നടക്കുന്നതുകൊണ്ട് പകലൊന്നും ഇരുന്ന് കേൾക്കാൻ സാധിച്ചൊന്നുമില്ല. അപ്പൊ അവർ വൈകുന്നേരം ആകുമ്പോൾ ഇവനിങ് വീട്ടിൽ വന്നു കഴിയുമ്പോഴത്തേക്കിന് ഈ സാഹിത്യം കുറച്ച് നേരം കേട്ടിരിക്കുന്ന ഒരു സുഖമുണ്ട്. അപ്പൊ സാഹിത്യ പരിപാടികൾ വൈകുന്നേരം 8 മണിക്ക് ശേഷം വെക്കുക. അങ്ങനെ ഈ ഓഡിയൻസ് റിസർച്ച് നടത്തി ഓഡിയൻസിന്റെ ഒരു ഇൻപുട്ട് സ്വീകരിച്ചുകൊണ്ടാണ് നമ്മൾ ഈ റേഡിയോ പ്രോഗ്രാംസിന്റെ ടൈമിംഗ് പ്ലാൻ ചെയ്യുന്നത്.
ഓക്കെ.
പിന്നെ ഈ പറഞ്ഞതുപോലെ എല്ലാവർക്കും എല്ലാ പ്രോഗ്രാമും കേട്ടാലും അവർക്കൊരു എന്താണ് ഒരു
എന്തെങ്കിലും ഒരു ഇൻഫർമേഷൻ അവർക്കും കിട്ടത്തക്ക രീതിയിൽ ഒരു
ഉൾപ്പെടുത്താൻ ശ്രമിക്കുന്നത്. ഇപ്പം ഒരു വളരെ വിദഗ്ധനായ ഒരു ശാസ്ത്രജ്ഞനെ കൊണ്ടുവരികയാണെങ്കിൽ ആദ്യമേ നമ്മൾ പറയും, വളരെ സിമ്പിളായിട്ട് പറയണം, കഴിവതും ഈ ശാസ്ത്രീയ നാമങ്ങൾ അങ്ങനെയൊക്കെ ഉള്ളതൊക്കെ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കണം എന്നൊക്കെ നമ്മളൊരു കൊടുക്കാറുണ്ട്. അവരത് ചെയ്യാറുണ്ട്. കാര്യം അവരും അവർ പറയുന്ന കാര്യങ്ങൾ ആളുകൾ കൂടുതൽ മനസ്സിലാക്കുന്നതാണല്ലോ അവർക്കും താല്പര്യം.
ഓക്കെ.
അതുപോലെ ഉച്ചാരണത്തിനൊക്കെ വളരെ പ്രാധാന്യം കൊടുക്കും. വെറുതെ ഒരാളോട് സംസാരിക്കുന്ന ഒരു രീതിയിലല്ലല്ലോ, കുറച്ച് ശുദ്ധമായ ഭാഷ ഉപയോഗിക്കുക, ഉച്ചാരണ ശുദ്ധിയോടുകൂടി സംസാരിക്കുക, അത് എവിടെ നിർത്തണം എവിടെ അങ്ങനെയൊക്കെ തെറ്റുകൾ വരുത്താതെ പ്രസന്റ് ചെയ്യുക, ഇതൊക്കെ കേൾക്കുമ്പോൾ തന്നെ ആളുകൾക്ക് ഒരു ഒരു അടുപ്പം തോന്നും, കേട്ടുകൊണ്ടിരിക്കാൻ തോന്നും. അതിപ്പം പാട്ട് തന്നെ ആവണമെന്നില്ല, പാട്ടുകൾ കേൾക്കും, സാഹിത്യ പരിപാടി ആളുകൾ കേട്ടു ആസ്വദിക്കും, കാർഷിക പരിപാടി ആളുകൾ കേൾക്കും, ശാസ്ത്ര പരിപാടികൾ കേൾക്കും, ശാസ്ത്രീയ സംഗീതം ആസ്വദിക്കും, നാടകം ആസ്വദിക്കും, ഇങ്ങനെയുള്ള കുറെ കാര്യങ്ങൾക്ക് റേഡിയോ മാത്രമേ ഉള്ളൂ. ജേർണലിസം കാലത്ത് ഡെവലപ്മെന്റ് ജേർണലിസം എന്ന് പറഞ്ഞ ഒരു വലിയ സംഭവമാണെന്ന് പറഞ്ഞ് ഞങ്ങളെയൊക്കെ പഠിപ്പിച്ചിരുന്നു. പക്ഷേ ഈ മാധ്യമം നോക്കിയ ഡെവലപ്മെന്റ് ജേർണലിസം ഒരിടത്ത് ഞാൻ കണ്ടില്ല. ആ ഈ ഓൾ ഇന്ത്യ റേഡിയോ മാത്രമേ ഡെവലപ്മെന്റ് ജേർണലിസം എന്ന് പറയാവുന്ന തരത്തിലുള്ള പ്രോഗ്രാംസ് ചെയ്യുന്നുള്ളൂ.
ഓക്കെ.
ബാക്കി ഒരു മാധ്യമത്തിനും ഡെവലപ്മെന്റ് ജേർണലിസത്തിന് വേണ്ട പ്രാധാന്യം കൊടുക്കുന്നില്ല. ഇന്ത്യയിലെ ഒരുമാതിരി എല്ലാ പ്രോഗ്രാമും വേണ്ട ഡെവലപ്മെന്റ് ജേർണലിസത്തിന്റെ ഒരു ഏതെങ്കിലും ഒരു പാർട്ട് ടച്ച് ചെയ്ത് പോകുന്ന തരത്തിലുള്ള പ്രോഗ്രാംസ്, അതാണ് റേഡിയോയുടെ കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത്. ഇപ്പൊ നമ്മുടെ സാക്ഷരതാ പ്രസ്ഥാനം നോക്കുകയാണെങ്കിൽ, നമ്മുടെ ഫാമിലി പ്ലാനിങ് പ്രോഗ്രാംസ് നോക്കുകയാണെങ്കിൽ, എല്ലാം റേഡിയോയുടെ ഒരു ഇതാണ്. കർഷക പരിപാടികൾ വളരെ പോപ്പുലർ ആയി. തഞ്ചാവൂരിൽ റേഡിയോ റൈസ് എന്ന് പറഞ്ഞിട്ടൊരു വിത്തിനെ കുറിച്ച്
കേട്ടിട്ടില്ലേ?
ആണ് റേഡിയോ റൈസ് എന്നാണ് അവർ അതിനെ വിളിക്കുന്നത്. കാര്യം ഇത് റേഡിയോയിലൂടെയാണ് അവർ കേട്ട് പോപ്പുലർ ആയത്. ആ ആർ പറഞ്ഞുകൂടെ റേഡിയോ റൈസ്? റേഡിയോ തമിഴ്നാട്ടിൽ അറിയപ്പെട്ടിരുന്നത് ആ കാലത്ത്. ഹൈ ഹീൽഡിങ് ഒരു വെറൈറ്റി ഇൻട്രൊഡ്യൂസ് ചെയ്തപ്പോൾ അതിനെ റേഡിയോ ആണ് പോപ്പുലറൈസ് ചെയ്തെന്നുള്ളത് കൊണ്ട് അന്ന് കർഷകരെല്ലാം അതിനെ റേഡിയോ നെല്ല് റേഡിയോ നെല്ലെന്ന് പറഞ്ഞു.
റേഡിയോ നെല്ലെന്ന് വെച്ചാൽ ഓക്കെ.
അപ്പൊ അങ്ങനെയുള്ള ഒരുപാട് റേഡിയോയുമായി ബന്ധപ്പെട്ട ഒരുപാട് സംഭവങ്ങൾ നമുക്ക് എടുത്ത് പറയാൻ സാധിക്കും.
ഓക്കെ,
അത് കാണിക്കുന്നത്
തീർച്ചയായിട്ടും റേഡിയോയുടെ പോപ്പുലാരിറ്റി നമുക്ക് അളക്കുവാൻ കഴിയത്തില്ല. ഇന്നും വളരെ എല്ലാവരും കേൾക്കുവാൻ ആഗ്രഹിക്കുന്ന കേൾക്കൂ കേൾക്കൂ കേട്ടുകൊണ്ടേ ഇരിക്കുന്നൊക്കെ ആളുകൾ പറയുന്നത് പോലെ തീർച്ചയായിട്ടും കേൾക്കും തോറും മാധുര്യം വർദ്ധിക്കുക. അതിൻ്റെ സാർ പറഞ്ഞ പോലെ അത് നമ്മൾ കേൾക്കുക മാത്രമല്ല, നമ്മുടെ മനസ്സിൽ ആഴത്തിൽ ആ ചിത്രം പതിയുന്നു എന്നുള്ളതാണ് അതിൻ്റെ വളരെ പ്രധാന
ഇൻഫർമേഷൻ. ഒരിതാണെങ്കിൽ എന്റർടൈൻമെന്റിന് വേണ്ടിയിട്ടും ഓൾ ഇന്ത്യ റേഡിയോ പോലുള്ള സ്ഥാപനങ്ങൾ ഒരുപാട് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട് റേഡിയോ സ്ഥാപനങ്ങൾ. ഇപ്പം നമ്മളിപ്പോ ഈ ആൽബം സോങ്സ് എന്നൊക്കെ പറഞ്ഞ് പോപ്പുലർ ആയിട്ടുള്ള ആ ഒരു വിഭാഗം ശരിക്കും ലളിതഗാന സംഗീതം എന്ന രീതിയിൽ ആകാശവാണിയാണ് ആദ്യമായിട്ട് തുടങ്ങുന്നത്. ലളിതഗാനം എന്ന് പറഞ്ഞ ഒരു വിഭാഗം തുടങ്ങുന്ന ആകാശവാണി. അതാണ് പിന്നീട് ഈ ആൽബം സോങ് ആയി മാറിയത്. ലളിതഗാനം, നാടൻ പാട്ടുകൾ ഇങ്ങനെ ഒരു ഡിവിഷൻ ഉണ്ടാക്കി അത് അങ്ങനെ നാടകഗാനങ്ങൾ അങ്ങനെ പോപ്പുലറൈസ് ചെയ്യുകയും ഇതിനെല്ലാം സ്വീകാര്യത ഉണ്ടാക്കി കൊടുക്കുകയും ചെയ്തതിൽ റേഡിയോക്കുള്ള പങ്ക് ആർക്കും നിഷേധിക്കാനൊക്കില്ല.
അധികം
റേഡിയോയിലൂടെ മാത്രമാണ് ഇതൊക്കെ ആളുകൾ കേട്ടുകൊണ്ടിരുന്നത്.
ഞാൻ കേട്ടിട്ടുള്ള പല വളരെ പ്രഗത്ഭരായിട്ടുള്ള സംഗീതജ്ഞർ ഗായകരായിട്ടുള്ള ആളുകൾ അന്ന് അവരുടെ വീട്ടിൽ റേഡിയോ ഇല്ലായിരുന്നു. അടുത്തുള്ള ഒരു YMCA യിൽ പോയി വൈകുന്നേരം കേൾക്കുന്ന ചലച്ചിത്ര ഗാനങ്ങളൊക്കെ കേട്ട് പാട്ട് വീഴെ പോയി പഠിക്കാതെ പിന്നീട് വലിയ ഗായകരായിട്ടുള്ള ആളുകളെ പറ്റിയൊക്കെ കേട്ടിട്ടുണ്ട്. അപ്പം പാട്ട് കേൾക്കാൻ ഒത്തിരി എന്റർടൈൻമെന്റിന് വേണ്ടി നമ്മുടെ വിനോദത്തിന് വേണ്ടിയും ഒക്കെ റേഡിയോയുടെ സ്വാധീനം വളരെയാണ്.
ഈ യുവതലമുറയെ ഇങ്ങനെയുള്ള ചില കഴിവുകളുള്ള യുവാക്കളെ കുട്ടികളെ പ്രോത്സാഹിപ്പിക്കുക എന്നുള്ളത് ഓൾ ഇന്ത്യ റേഡിയോയുടെ ഒരു പ്രഖ്യാപിത നയമായിരുന്നു. അവിടെ ജോലി ചെയ്തിട്ടുള്ള ആരോട് ചോദിച്ചാലും എത്ര വേണമെങ്കിലും ഉദാഹരണങ്ങൾ പറഞ്ഞുതരും. പക്ഷെ അതൊക്കെ ഞങ്ങളുടെ ജോലിയുടെ ഭാഗമായി ചെയ്തതും ഞങ്ങൾ അത് ചെയ്യേണ്ടവരാണ് എന്ന ഉത്തമ ബോധ്യം ഞങ്ങൾക്കുള്ളതുകൊണ്ടും ഞങ്ങൾ പറഞ്ഞു നടക്കുന്നില്ല എന്നുള്ളൂ.
ഓക്കെ,
അത് ഞങ്ങൾ ചെയ്യേണ്ടതാണ്, ഞങ്ങൾ അത് ചെയ്തു. അപ്പം അതിലൂടെ അവർക്കൊരു എക്സ്പോഷർ കിട്ടി, അവരവിടുന്ന് ഉയർന്നു വന്നു. അവരുടെ കഴിവുകൊണ്ട് തന്നെയാണ് ഉയർന്നു വന്നത്. പക്ഷെ അവർക്ക് ഒരു പ്രോത്സാഹനമായി മാറുവാൻ റേഡിയോ കഴിഞ്ഞു എന്നുള്ളത് ഞങ്ങൾക്ക് വളരെ വളരെ സന്തോഷമുള്ള ഉണ്ടാക്കുന്ന കാര്യമാണ്. കാര്യം അവർ നമ്മൾ റേഡിയോയിലാണല്ലോ ആദ്യമായിട്ട് ഇവരെ ഇൻട്രൊഡ്യൂസ് ചെയ്തത്. ഇവർക്കൊരു ഒരു സ്റ്റെപ്പിംഗ് സ്റ്റോൺ പോലെ നമ്മൾ കാട്ടിക്കൊടുക്കുകയും അതിലൂടെ അവർ മുന്നേറാൻ അവർക്ക് കഴിയുകയും ചെയ്യുന്നു പറയുമ്പോഴത്തേന് വളരെയധികം സന്തോഷമുള്ള അങ്ങനെ ഒരുപാട് 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 കലാകാരന്മാർ, അത് നാടൻ കലാകാരന്മാർക്ക് ആകെ അവരുടെ ഈ കഴിവ് പ്രകടിപ്പിക്കാൻ വേദി ഒരുങ്ങുന്ന ഒരേ ഒരു സ്ഥലം റേഡിയോ ആണ്.
ഓക്കെ,
നാടൻ കലകളെ പ്രോത്സാഹിപ്പിക്കുന്ന ആരുമില്ല. കലാകാരികൾ പലപ്പോഴും സ്റ്റേജ് ഷോ നടത്തുന്നല്ലാതെ അവർക്ക് റെഗുലറായി പ്രോഗ്രാം കൊടുക്കുകയും അതിന് ഈ അവർക്കൊരു ഫീ കൊടുക്കുകയും ചെയ്യുന്നത് ഓൾ ഇന്ത്യ റേഡിയോ മാത്രമാണ്.
തീർച്ചയായിട്ടും ഇതൊരു തുടക്കമാണ്. നമ്മുടെ ഫിബ ഓൺലൈനിൽ വീണ്ടും സാറ് നമ്മളോടൊപ്പം വരുമെന്നാണ് ഞങ്ങളുടെ പ്രതീക്ഷ. ഞങ്ങളുടെ ശ്രോതാക്കൾക്ക് ഈ ഒരു ചർച്ച വളരെ പ്രയോജനകരമായിരുന്നു. നിങ്ങൾക്ക് ഞങ്ങളെ വിളിക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ 9880221957 എന്ന നമ്പർ ഉപയോഗിക്കുക. നമ്പർ ഒരിക്കൽ കൂടി 9880221957. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ എഴുതി അറിയിക്കുവാൻ info@fiba.org എന്ന ഇമെയിൽ ID ഉപയോഗിക്കുക. info@fiba.org